ഒൻപതാമത്തെ വാക്യം, അതുപോലെ പതിനാലാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം ഒൻപതാമധ്യായം ഒൻപതാമത്തെ വാക്യവും പതിനാലാമത്തെ വാക്യവും വായിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ, അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ച് പോരുന്നു. അതിന്റെ പതിനാലാമത്തെ വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കും. നാം രണ്ട് ഭാഗങ്ങളാണ് വായിച്ചത്. ഒന്ന്, പഴയ നിയമ ആരാധനയെ കുറിച്ചുള്ള ഒരു ഭാഗം. രണ്ട്, പുതിയ നിയമ ആരാധനയെ കുറിച്ചുള്ള ഒരു ഭാഗം. ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിലെ ചേർത്ത് നമ്മളെ ചിന്തിക്കുമ്പോൾ പഴയ നിയമ ആരാധനയുടെ, പഴയ നിയമത്തിലുള്ള ആ സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന ആരാധനയുടെ അതിന്റെ പരാജയവും, എന്നാൽ പുതിയ ഉടമ്പടിയിലെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ആ നിലയില് തന്നിട്ടുള്ള ഒരു സാധ്യത, ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനായിട്ടും തന്നിട്ടുള്ള ഒരു സാധ്യത, അതിന്റെ പ്ലസ് പോയിന്റും രണ്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ഇവിടെ കാണുന്നത് പഴയ നിയമ ആരാധനയിൽ എന്തുണ്ടായില്ല, അവിടെ ഒരു പൂർണതയില്ല, പെർഫെക്ഷൻ, പൂർണ്ണ സമാധാനം എന്ന മലയാളത്തില് ഇവിടെ നമ്മൾ വായിച്ചെങ്കിലും ഇംഗ്ലീഷില് പെർഫെക്ഷൻ എന്നൊരു വാക്കാണ് നമ്മൾ അവിടെ കാണുന്നത്. പഴയ ആരാധനയിൽ, പഴയ ഉടമ്പടിയിലുള്ള ആരാധനയിൽ എന്തില്ല, ഒരു പെർഫെക്ഷനില്ല, ഒരു പൂർണതയില്ല. എത്ര കഴിച്ചാലും അങ്ങോട്ട് വിശപ്പ് തീരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു പൂർണതയില്ല. കഴിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് വിശപ്പ് തീരുന്നില്ല. എത്ര കുടിച്ചിട്ടും ദാഹം അങ്ങോട്ട് തീരുന്നില്ലെങ്കിൽ അതിലൊരു പൂർണതയില്ല എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമ കാലഘട്ടത്തിൽ ആ ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാരത്തിൽ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ആ നിലയിൽ അവർ കടന്നു വരികയാണ്. വന്ന് എന്തുകൊണ്ട് ഈ ആരാധനയിൽ നിന്നുണ്ടാകേണ്ട, അതുകൊണ്ടുണ്ടാകേണ്ട ഒരു തൃപ്തിയില്ലേ, തൃപ്തി, തൃപ്തി എന്ന് പറയുന്നത് മനസാക്ഷിയിലുള്ള ഒരു സമാധാനമാണ്, ഒരു ഒരു പൂർണതയാണ്, ഒരു പൂർണ്ണ സമാധാനമാണ്. അത് എത്ര ശ്രമിച്ചാലും പഴയ നിയമ ആരാധനയിൽ ലഭ്യമാകുമായിരുന്നില്ല എന്നാണ് നമ്മൾ ഒൻപതിന്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം ഒൻപതാമത്തെ ഒൻപതാമത്തെ വാക്യത്തിൽ വായിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവര് ഈ വഴിപാടും യാഗവും അർപ്പിച്ചങ്ങ് തുടരുക ചെയ്യുന്നു. ഇന്ന് ആ പാപത്തിന് ഒരു പരിഹാരം വരുത്താനായിട്ട് ഒരു ആട്ടിൻകുട്ടിയുമായിട്ട് ഒരാള് ആ ദേവാലയത്തിന് ചെന്നു. അവിടെ എന്താ, അവിടെ ആ ആ കാര്യങ്ങൾ ചെയ്യുന്ന പുരോഹിതൻ പോലും, അവന് പോലും പൂർണമായ ആ നിലയിലുള്ള ഒരു സമാധാനം അവന്റെ മനസാക്ഷിയിലായി ഇല്ല. ഈ വരുന്ന ആട്ടിൻകുട്ടിയുമായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളമോ, അയാൾ ചെയ്ത പാപത്തിന് അപ്പോഴ് ആ യാഗം കഴിച്ച് അപ്പോഴൊരു തൃപ്തിയായെങ്കിലും എന്തില്ല, ഒരു പൂർണ്ണത വരുന്നില്ല. അത് തീർന്നു എന്ന് പറഞ്ഞ് മനസാക്ഷിയിൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുടിച്ച് ദാഹം തീർന്നതുപോലെ, ഭക്ഷണം കഴിച്ച വിശപ്പ് തീർന്നതുപോലെ, ഒരു പൂർണ്ണത, ഒരു പെർഫെക്ഷൻ പഴയ ആരാധനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇബ്രായ ലേഖനകാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പുതിയ നിയമ ആരാധനയിലോ, ഓ പുതിയ നിയമ, പുതിയ ഉടമ്പടിയിലോ, പുതിയ ഉടമ്പടിയിൽ നമുക്ക് ആ നിലയിൽ ഒരു പെർഫെക്ഷൻ സാധ്യമാണ് എന്നാണ് അതിന്റെ പതിനാലാമത്തെ വചനത്തിൽ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത് രണ്ടും വ്യക്തമായോ? പഴയ ഉടമ്പടിയിൽ എന്തില്ല, പഴയ ഉടമ്പടിയിൽ ആരാധകർ വരുന്നുണ്ട്, ആ അന്നത്തെ ആ നിയമം അനുസരിച്ച് യാഗം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മഹാപുരോഹിതൻ യാഗം കഴിച്ച് അതിന്റെ രക്തവുമായിട്ട് ഓ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മഹാപുരോഹിതനാകട്ടെ, മറ്റു പുരോഹിതന്മാർക്കാകട്ടെ, ആ ആരാധകനാകട്ടെ, ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസാക്ഷിയിൽ ഒരു പൂർണ്ണ തൃപ്തി വരുന്നില്ല. അവൻ പിന്നെയും പിന്നെയും യാഗം കഴിച്ച് കഴിച്ച് പോരുക ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു പ്രയോഗം അതിന്റെ പത്താം അധ്യായത്തിലുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ രണ്ടിനെയും, പഴയ ഉടമ്പടിയെയും പുതിയ ഉടമ്പടിയെയും താരതമ്യം ചെയ്ത് ഒന്നിൽ തൃപ്തി വരുന്നില്ലെന്നും മറ്റതിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെന്നുള്ളതും, ഇതിനെ രണ്ടിനെയും കൂടെ താരതമ്യം ചെയ്ത് മനോഹരമായ ഒരു പദം, രണ്ട് പദങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 11-ഉം 12-ഉം വാക്യങ്ങളാണ്. പതിനൊന്നാമത്തെ വാക്യം നോക്കുക. എബ്രായർ കെഴുതിയ ലേഖനം പത്താം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. പന്ത്രണ്ടാമത്തെ വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കും. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, പഴയ ഉടമ്പടിയിലെ പുരോഹിതൻ എന്ത് ചെയ്യുന്നു? ദിവസേന ശുശ്രൂഷിച്ച് അങ്ങനെ യാഗങ്ങൾ കഴിച്ച് കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം, താൻ തന്നെ യാഗമായി തീർന്നിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് ആ നിലയില് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്ത് പറയുക. ഇവിടെ രണ്ട് വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. പതിനൊന്നാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ പഴയ നിയമ പുരോഹിതൻ എന്ത് ചെയ്യുന്നു? അവൻ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ യേശു യാഗം കഴിച്ചിട്ട് ഇരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നു. നിൽക്കുന്നു, ഇരുന്നു എന്നീ രണ്ട് വാക്കുകൾ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? നിൽക്കുന്ന ഒരാള് എന്തില്ല, പൂർണ്ണത ഒന്നില്ല, അയാൾ പിന്നെയും പിന്നെയും നിൽക്കുക. യാഗം കഴിച്ചു, ഒന്ന് ഇരിക്കാനുള്ള സാവകാശമില്ല, അപ്പോഴത്തേക്ക് വീണ്ടും യാഗം കഴിക്കേണ്ടി വരിക. നിൽക്കുന്നു. സമാഗമന കൂടാരത്തിലെ പുരോഹിതൻ കൂടെ കൂടെ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശു എന്ത് ചെയ്തു? ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു, അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. നാം സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നിന്നതാ, തന്റെ തന്റെ നാമത്തിന് വേണ്ടി ആദ്യമായിട്ട് രക്തസാക്ഷിയായ ആളിനെ ആ കാര്യങ്ങൾ ആത്മാവിനെ കൈക്കൊള്ളാൻ വേണ്ടി യേശു എഴുന്നേറ്റ് നിന്നതാണ്. എന്നാൽ യേശു എന്താ ചെയ്യുന്നത്? ഈ ഏകയാഗം കഴിച്ചിട്ട് യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിൽക്കുക, ഇരിക്കുക, രണ്ട് പദങ്ങൾ പഴയ നിയമ ആരാധനയുടെ ആ പൂർത്തി വരാത്ത കാര്യത്തെയും പുതിയ നിയമ ആരാധനയുടെ പൂർത്തി തരുന്ന കാര്യത്തെയും രണ്ടിനെയും ദ്യോതിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങൾ, രണ്ട് ചെറിയ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ആ നിലയിൽ ഒരു തൃപ്തി മനസാക്ഷിയില് ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമ ആരാധനയിലോ ഇന്നോ, ഇന്ന് ദൈവം നമുക്ക് ഒരു തൃപ്തി തന്നിരിക്കുക, ഒരു പെർഫെക്ഷൻ തന്നിരിക്കുക, ഒരു പൂർണ്ണത തന്നിരിക്കുക. നമ്മൾ പൂർണ്ണത എന്നുള്ള വാക്ക് പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള പൂർണ്ണതയുണ്ട്, രണ്ട് തരത്തിലുള്ള പെർഫെക്ഷനുണ്ട്. ഒന്ന്, മനസാക്ഷിയിലുള്ള ആ നിലയിൽ, ഓ പാപങ്ങളുടെ മേലുള്ള ആ കഴുകൽ മൂലം മനസാക്ഷിയിലുള്ള ആ നിലയിലുള്ള ഒരു പൂർണ്ണ തൃപ്തി, അത് നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. അത് പുതിയ നിയമ ഉടമ്പടിയിൽ മാത്രമുള്ള ഒരു കാര്യമാണ്, പഴയ ഉടമ്പടിയിൽ അതുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ വായിച്ചത്. നമുക്ക് ഇന്ന് എന്തുണ്ട്? നമുക്ക് രണ്ട് തരത്തിലുള്ള പെർഫെക്ഷൻ ഉണ്ട്, രണ്ട് തരത്തിലുള്ള പൂർണ്ണതയുണ്ട്. ഒന്ന്, മനസാക്ഷിയിൽ ആ നിലയിൽ ഒരു പൂർണ്ണത കൈവരിക്കാൻ കഴിയും. രണ്ടാമത്തെ പൂർണ്ണതയെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ, യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനായിട്ട് ഉള്ള ആയല്, യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ആ നിലയിലുള്ള ഒരു പൂർണ്ണത, ഒരു പെർഫെക്ഷൻ. രണ്ട് തരത്തിലുള്ള പെർഫെക്ഷൻ, പൂർണ്ണത നമ്മളെ സംബന്ധിച്ച് ദൈവവചനം വാഗ്ദാനം ചെയ്യും. ഒന്ന്, മനസാക്ഷിയിലുള്ള ആ നിലയിലുള്ള ഒരു പെർഫെക്ഷൻ. മനസാക്ഷി കുറ്റബോധമില്ലാതെ, മനസാക്ഷിയിൽ ആ മലിനപ്പെട്ട മനസാക്ഷി കഴുകി അതിൽ നിന്ന് വിടുവിതല് നേടി പഴയ നിയമ ആരാധനയിൽ നിന്ന് വ്യത്യാസമായിട്ട് അതിൽ നിന്നൊരു പൂർണ്ണ തൃപ്തി പ്രാപിച്ച് മനസാക്ഷിയിൽ ഒരു പൂർണ്ണത അത് കൈവരിക്കാൻ നമുക്ക് കഴിയും. ദൈവവചനം ആ കാര്യമാണ് ഉറപ്പു തരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു പൂർണ്ണത മനസാക്ഷിയിൽ കൈവരിച്ച ഒരുവന് മാത്രമേ രണ്ടാമത്തെ പൂർണ്ണതയിലേക്ക് ആയാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ദൈവസന്നിധിയില് മലിനപ്പെട്ട ഒരു മനസാക്ഷിയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന നിലയിൽ ആ നിലയിൽ ആയാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഒന്നാമത് നമ്മുടെ മനസാക്ഷിയിലെ പൂർണ്ണമായ ഒരു സമാധാനം, പൂർണ്ണമായ ഒരു കഴുകൽ, പൂർണ്ണമായ ഒരു തൃപ്തി, അത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതിനെ തുടർന്ന് അതിനുശേഷം ഓ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ആ ഒരു പൂർണ്ണതയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും, ഈ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയിരിക്കുന്നു? ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനും ഒക്കെ കടന്നു വന്നിരിക്കുക. ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ മനസാക്ഷി എങ്ങനെയായിരിക്കുന്നത്? പലരുടെയും ഉള്ളിൽ ഒരു ഭാരമാണോ? ഏതെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാത്ത ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മനസാക്ഷിയിലെ ഒരു ഭാരം, ഒരു മലിനത, ഒരു ദുർമനസാക്ഷി എന്ന് പറയുന്നത് പോലെ ആ നിലയിൽ അനുഭവപ്പെടുന്നുണ്ടോ? അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്? പുതിയ ഉടമ്പടിയിൽ അതുണ്ട്. ആ പരിഹാരം എന്താണ്? നാം വായിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ ഏകയാഗമാണ്. ഏകയാഗം പഴയ ഉടമ്പടിയിൽ മഹാപുരോഹിതൻ ആ കാളക്കുട്ടിയുടെയോ കുഞ്ഞാടിന്റെയോ രക്തവുമായിട്ടാണ് ആ ആ കാര്യങ്ങളെ പൂർത്തി വരുത്താനായിട്ട് ചെല്ലുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിയിലോ, പുതിയ ഉടമ്പടിയിൽ കാളക്കുട്ടിന്റെയോ അല്ലെങ്കിൽ കുഞ്ഞാടിന്റെയോ രക്തമല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം തന്നെയാണ് നമുക്ക് വേണ്ടി ആ നിലയിൽ നമ്മുടെ മനസാക്ഷിയെ കഴുകി ആ നിലയിൽ ഒരു പൂർണ്ണത കൈവരുത്തുന്നത്. ഓ ഇന്ന് ദൈവസന്നിധിയില് ഏതെങ്കിലും കാര്യത്തിൽ ആ നിലയിലെ മനസാക്ഷിയിൽ ഒരു തൃപ്തിയില്ലാതെ, ആ ഒരു വ്യക്തതയില്ലാതെ, ഒരു പൂർണ്ണതയില്ലാതെ, ഒരു മലിനപ്പെട്ട മനസാക്ഷിയോടെ ആരോടെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ തീർക്കാനായിട്ട് ഓ കഴിയാതെ, ഏതെങ്കിലും പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തില്, ആ പാപക്കടത്തിന്റെ ഭാരത്തില്, ആ ദുർമനസാക്ഷിയോടെ, മലിനപ്പെട്ട മനസാക്ഷിയോടെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതാ പുതിയ ഉടമ്പടിയിലുള്ള വാഗ്ദാനം എന്താ? വാഗ്ദാനം ആ ഒരു പെർഫെക്ഷൻ കൈവരിക്കാനായിട്ട് കഴിയും. ഈ മാലിന്യം നീക്കപ്പെടാനായിട്ട് കഴിയും. ഈ ദുർമനസാക്ഷി നീങ്ങി പോകാനായിട്ട് കഴിയും. ഒരു പൂർണ്ണ സമാധാനം മനസാക്ഷിയിൽ കൈവരുത്താനായിട്ട് കഴിയും. എങ്ങനെ കഴിയും? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത് കഴിയും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത് കഴിയും. ഈ കാര്യത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നതും മരിച്ചതും തന്റെ രക്തം ചൊരിഞ്ഞതും. ആ രക്തത്തിലുള്ള ആ വിശ്വാസത്താൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രക്തത്തിൽ ആശ്രയിച്ച് നാം നമ്മുടെ ആ പാപങ്ങളെ ഏറ്റുപറയുകയും ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കാൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് മനസാക്ഷിയിൽ ഒരു പൂർണ്ണ സമാധാനം, ഒരു പെർഫെക്ഷൻ, അത് ദൈവവചനം വാഗ്ദാനം ചെയ്തിരിക്കും. ഓ അങ്ങനെ ഒരു പൂർണ്ണ സമാധാനം പ്രാപിച്ചവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ഓ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യത്തിനായിട്ട് ആ പെർഫെക്ഷനെ ഉന്നം വെച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് രണ്ട് പെർഫെക്ഷൻ ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നു. ഒന്ന്, നമുക്ക് പൂർണ്ണമായിട്ട് ഈ ലോകത്ത് വെച്ച് തന്നെ ആ പ്രാപിക്കാനായിട്ട് ദൈനംദിന ജീവിതത്തിൽ സാധ്യമാണ്. എങ്ങനെ സാധ്യമാണ്? അതിനുള്ള ഉദവി എന്താണ്? അതിനുള്ള ഉദവി കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. രക്തമാണ് ആ രക്തം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് പൂർണ്ണമായിട്ട് ചൊരിഞ്ഞു. ആ രക്തം, ആ രക്തത്തിലൂടെ പിതാവ് നമ്മളെ നോക്കുമ്പോൾ, തന്റെ പുത്രന്റെ രക്തത്തിലൂടെ നമ്മളെ നോക്കുമ്പോൾ ആ നമ്മുടെ പാപത്തെയെല്ലാം കാണുന്നു. അത് അതിന് പരിഹാരം വരുത്തി എന്ന് കണ്ട് ദൈവസന്നിധിയിൽ ആ കാര്യം എന്നേക്കും അത് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ കാര്യം, ഈ സാധ്യത നമ്മളെ ഉപയോഗപ്പെടുത്തണം. ഇന്ന് രാവിലെ ഓ ആ നിലയിലൊരു മനസാക്ഷിയില് ഒരു മാലിന്യത്തോടെ, ആ നിലയിലൊരു പൂർണ്ണ തൃപ്തിയില്ലാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കുള്ള ഈ സാധ്യതയെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ദൈവസന്നിധിയിലേക്ക് ചെല്ലുക, ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. പാപങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഏറ്റുപറയുക, ഏറ്റുപറഞ്ഞ് ആ ദൈവത്തോടെ നിരപ്പ് പ്രാപിച്ച്, മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ ആ കാര്യത്തിലും തീരുമാനത്തോടെ, അതിനുള്ള തീരുമാനത്തോടെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ചെന്ന് ശരണപ്പെടുമ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും എന്ന വചനത്തെ നമ്മൾ വിശ്വാസത്താൽ സ്വീകരിച്ചാൽ ആ മലിനത നീങ്ങി, ദുർമനസാക്ഷി നീങ്ങി, ആ വീണ്ടും ഒരു പൂർണ്ണത കൈവന്നു, ആ നിലയിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ അതിന് തയ്യാറുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധ്യമുള്ളത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് താൻ എന്ത് ചെയ്യുന്നു? താൻ എപ്പോഴും തന്റെ മനസാക്ഷിയില് ആ നിലയിൽ ഒരു തൃപ്തി സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് താൻ പറയുന്നത്. തന്റെ താൻ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തില് ഇങ്ങനെ ഒരു തൃപ്തി സാധ്യമായതുകൊണ്ട് 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു പൂർണ്ണ മനസാക്ഷിയോടെ, നല്ല മനസാക്ഷിയോടെ, മലിനത മാറി ദുർമനസാക്ഷി നീങ്ങി നല്ല ഒരു മനസാക്ഷിയോടെ, പൂർണ്ണതയോടെ ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ നടക്കുന്നു എന്നൊരു സാക്ഷി എന്താ പറയുക? പഴയ നിയമ ആരാധനയെ കുറിച്ച് നല്ലപോലെ അറിയാവുന്ന ആളാണ് പൗലോസ്. പഴയ നിയമ ആരാധനയിൽ ഈ ഒരു സാധ്യത ഇല്ലായിരുന്നു. ഒരു യാഗം കഴിച്ചു, തൽക്കാലത്തെ പാപത്തിൽ ഒരു ശാന്തി വന്നു, പിന്നെയും ഒരു പാപത്തിൽ വീണു പോകുമ്പോ പിന്നെയും യാഗം കഴിക്കാനായിട്ട് കാളക്കുറ്റനുമായിട്ടോ ആട്ടുകുറ്റനുമായിട്ടോ വരേണ്ടതായിട്ടുണ്ട്, ഒരു തൃപ്തിയില്ല. എന്നാൽ ഇവിടെ ഇതാ, എന്നേക്കുമായിട്ടൊരു യാഗം കഴിച്ച് യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ട്, നിൽക്കുകയല്ല ഇരിക്കുന്നത് കൊണ്ട്, ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? നല്ല മനസാക്ഷിയോടെ ഇന്നേ ദിവസം വരെ എനിക്ക് നിൽക്കാനായിട്ട് കഴിയും എന്നുള്ള നിലയിൽ അപ്പോസ്തലനായ പൗലോസ് ഇതാ ഒരു സാക്ഷ്യം പറയുക. നമ്മൾ പറയുന്നത് പോലുള്ള രണ്ടാരാധന തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്ന ആളാണ് അപ്പോസ്തലനായ പൗലോസ്. തനിക്ക് സമാഗമന കൂടാരത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം, അവിടെ ഒരു പൂർണ്ണ തൃപ്തിയില്ല. അതുകൊണ്ട് ഈ യാഗം പിന്നെയും കഴിച്ചുകൊണ്ട് അവിടെ പുരോഹിതൻ നിൽക്കുക ചെയ്യുന്നത്, തനിക്ക് ഇരിക്കാനായിട്ടൊരു സൗകര്യം അവിടെ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സമാഗമന കൂടാരത്തിലെ പല ഉപകരണങ്ങളുണ്ട്, എന്നാൽ അവിടെ ഒരു സ്റ്റൂളോ കസേരയോ നമ്മൾ കാണുന്നില്ല. പുരോഹിതൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടൊന്ന് ഇരിക്കാൻ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കാണുന്നില്ല. പിന്നെ ആകെപ്പാടെ ഒരാളെ നമ്മൾ കാണുന്നുള്ളൂ, ആരാ? ഏലി പുരോഹിതൻ താൻ തന്നെ വീട്ടിൽ നിന്നൊരു ആസനം കൊണ്ടുവന്ന് അവിടെ അതിന്റെ സമാഗമന കൂടാരത്തിന്റെ വാതുക്കെ കൊണ്ടുവച്ചു, അതേന്ന് ഇരുന്ന് പുറകോട്ട് വീണാണ് പുള്ളിയുടെ കഴുത്തൊടിഞ്ഞ് പുള്ളി അന്ത്യം സംഭവിച്ചത്. നമ്മൾ അത് കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് പുരോഹിതൻ എന്തില്ല? ഒരു ഇരിപ്പിടമില്ല. സമാഗമന കൂടാരത്തിൽ ആ നിലയിൽ ഒരു ഇരിപ്പിടമില്ല, ഇരിക്കാനായിട്ട് കഴിയില്ല. അത് കാണിക്കുന്നത് ഇതൊരു പൂർണ്ണ തൃപ്തി പഴയതീമോ ആരാധന കൈവരുത്തുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ഉടമ്പടിയിൽ നല്ല മനസാക്ഷിയോടെ എപ്പോഴും ഇരിക്കാനായിട്ട് കഴിയും. പൗലോസ് അത് പറഞ്ഞ
ഉടനെ സംഭവിച്ച കാര്യം നമുക്കറിയാം. മഹാപുരോഹിതനായ അന്യാസ് അരികെ നിൽക്കുന്ന ഒരുവനോട് ഈ പൗലോസ് വിടുവ പറയുകയാണ്, അവന്റെ വായിക്ക് അടിക്കാനായിട്ട് കൽപ്പിച്ചു. പൗലോസ് ഉടനെ അരന്യാസാണ് അത് പറഞ്ഞത്, മഹാപുരോഹിതനാണ് അത് പറഞ്ഞത് എന്നറിയാതെ പൗലോസ് അവനോട് ദൈവം നിന്നെ അടിക്കും, വെള്ളത്തേച്ച ചുവരെ, നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാനിരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയായവനെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു നല്ലൊരു കാര്യമാണ് കാണുന്നത്. പൗലോസ് എന്താ പറഞ്ഞു തുടങ്ങിയത്? എനിക്ക് ഇന്ന് വരെ നല്ല മനസാക്ഷി ഉണ്ടെന്നാ പറഞ്ഞു തുടങ്ങി. നല്ല മനസാക്ഷിയില്ലാ നിൽക്കുന്നു. സത്യത്തിൽ അന്നേരം പൂർണമായ നിലയിൽ ഒരു തെറ്റും ചെയ്യാത്തവനായിട്ടാണോ പൗലോസ് നിൽക്കുന്നത്? അല്ല. പൗലോസിന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വീഴ്ചകൾ ഉണ്ടാകാം മറ്റു മനുഷ്യരോട്. ഇപ്പൊ അനന്യാസിനോട് കോപിച്ച് സംസാരിച്ചതുപോലെ മറ്റു മനുഷ്യരോടൊക്കെ ഉള്ള നിലയിൽ പല ബന്ധങ്ങളിൽ പലപ്പോഴും പാളിച്ച ഉണ്ടായിരിക്കാം. പക്ഷേ ഓരോ പാളിച്ചയ്ക്ക് ശേഷവും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ശരണപ്പെട്ട് ആ ദുർമനസാക്ഷി നീങ്ങി, ആ മാലിന്യം നീങ്ങിക്കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു കാര്യമേ നടന്നില്ല. പൗലോസ് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ ഇന്നേ വരെ നല്ല മനസാക്ഷിയോടാണല്ലോ നടന്നിരിക്കുന്നത് എന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. കാരണം ദൈവം അങ്ങനെയാണ് കാര്യത്തെ കാണുന്നത്. ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാർക്ക് വ്യക്തമായോ? കുഞ്ഞെ, നീ നിന്റെ ജീവിതത്തിൽ ഒരു 10-ാമത്തെ വട്ടം തെറ്റിപ്പോയെങ്കിലും നീ ദൈവസന്നിധിയിൽ ചെന്ന് ആ 10-ാമത്തെ വട്ടവും ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നെ നോക്കുന്നത് പഴയ 9 വട്ടം ഞാൻ ചെയ്തു, 10-ാമത് ഞാൻ ക്ഷമിച്ചു എന്നുള്ള അതിന്റെ ആ പശ്ചാത്തലം എല്ലാം കൂടെ വെച്ചിട്ടല്ല ദൈവം നിന്നെ നോക്കുന്നത്. നിന്നെ 10-ാമത് വട്ടവും ഓ കർത്താവിന്റെ രക്തത്താലെ ശുചീകരിച്ചതിന് ശേഷം എന്താ ദൈവം നോക്കുന്നത്? എന്റെ ഈ മകൻ ഇതേവരെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലാണ്
നിന്നെ കണക്കിടുന്നു. ദൈവം അങ്ങനെ കണക്കിടുമ്പോൾ ഞാൻ എന്നെ തന്നെ എന്തുകൊണ്ട് വ്യത്യാസമായിട്ട് കണക്കിടണം? പൗലോസിതാ, പൗലോസിന്റെ ജീവിതത്തില് പലതവണ ഈ നിലയിലുള്ള കഴുകൽ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇതാ പറയുന്നു, പൗലോസ് തന്നെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഇതേവരെ ഞാന് ഒരു തെറ്റ് ചെയ്യാതെ നല്ല മനസാക്ഷിയോടെ തന്നെ നിൽക്കുന്നു എന്ന് ദൈവത്തിന്റെ വീക്ഷണകോണിൽ തന്നെ വീക്ഷിച്ചിട്ട് അങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നല്ല മനസാക്ഷിയോടുകൂടെ ഇന്നേവരെ ഇരുന്നിരിക്കുന്നു ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ എന്നുള്ളത് അതിന്റെ അടുത്ത അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് പൗലോസ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ. 24-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. നോക്കുക, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി. ആ നിലയിലെ പൗലോസ് കാര്യങ്ങളെ, അതിനായിട്ടുള്ള ഒരു ശ്രമവും അതിനായിട്ടുള്ള ഒരു ജീവിതവും പൗലോസിനുണ്ട്. പൗലോസ് തന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ ഇന്നേവരെ കുറ്റമറ്റ മനസാക്ഷിയോടെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെങ്ങനെ പറയാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശരണത്താലാണ്, ആ വിശ്വാസത്താലാണ്, ആ അനുതാപത്തെ തുടർന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നൽകുന്ന ശുദ്ധീകരണത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പറയാനായിട്ട് കഴിയുന്നത്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? തന്റെ മനസാക്ഷിയില് ഒരു മലിനത ഉണ്ടാകത്തക്കവണ്ണം ഒരു സംഭവം ഉണ്ടായി. എന്താ? മഹാപുരോഹിതനായ അനന്യാസ് ചില കാര്യങ്ങള് ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട്, ന്യായപ്രമാണം അനുസരിച്ച് പൗലോസിനെ വിധിക്കാനായിട്ടും പൗലോസിനെ ന്യായവിസ്താരം നടത്താനായിട്ടും ഇരുന്ന മഹാപുരോഹിതൻ തന്നെ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചപ്പോൾ പൗലോസിന്റെ ധാർമ്മിക രോഷം ഉണർന്നു. ഇതെന്താ ഏർപ്പാടാണ്? വേലി തന്നെ വിളവ് തിന്നുകയോ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുകയോ എന്നൊക്കെ ചിന്തിച്ച് പൗലോസ് എന്ത് ചെയ്തു? ന്യായപ്രമാണ പ്രകാരം വിധിക്കാനിരിക്കുന്ന നീ തന്നെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് എന്നെ അടിക്കാൻ കൽപ്പിക്കുന്നു, ഇത് വേലി തന്നെ വിളവ് തിന്നുന്നതിന് തുല്യമല്ലേ എന്നൊക്കെ ചിന്തിച്ച് ധാർമ്മിക രോഷത്തോടെ മഹാപുരോഹിതനെ ഇതിനെ ഫൽസിക്കുകയാണ് ചെയ്യുന്നത്. ഓ, ഉടനെ മറ്റൊരാൾ പറഞ്ഞു, ദൈവത്തിന്റെ ആ നിലയിലുള്ള മഹാപുരോഹിതനാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തോട് നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോ പൗലോസ് ഉടനെ തന്നെ താനെ ആ ക്ഷമ പറഞ്ഞ് ആ മനുഷ്യനോട് താനെ നിരപ്പ് പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച ഒരു ബോധ്യം നമുക്ക് തരുന്നു. നമ്മൾ ദൈവത്തോട് ഏതെങ്കിലും പാപത്തിന്റെ നമ്മൾ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ശരണം പ്രാപിച്ച് കഴുകൽ പ്രാപിക്കുക. എന്നാൽ മറ്റൊരു മനുഷ്യനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് ദൈവത്തോട് മാത്രം ക്ഷമ ചോദിച്ചാൽ പോരെ, മറ്റേ മനുഷ്യനോടും ക്ഷമ ചോദിക്കണം. ആ കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. പ്രിയമുള്ളവരെ, ആ മനുഷ്യനോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ ഓ, പൂർണമായ ഒരു കഴുകല് വീണ്ടും നേടാനായിട്ട് കഴിയും. മനസാക്ഷിയില് ആ നിലയിലൊരു പൂർണ്ണത കൈവരിക്കാനായിട്ട് കഴിയും. ഇത് പുതിയ നിയമത്തില് മാത്രമുള്ള, പുതിയ ഉടമ്പടിയിൽ മാത്രമുള്ള ഒരു സാധ്യതയാണ്. ഓ, ഒരിക്കൽ കഴുകപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം ഒന്നും നോക്കാതെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന, ദൈവത്തിന്റെ മുമ്പാകെ ആ ഒരു പൂർണ്ണത നമുക്ക് സമ്മാനിക്കുന്ന ആ ഒരു കാര്യം പുതിയ ഉടമ്പടിയിൽ മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ രക്തം, 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനം നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇന്ന് കർത്തൃദേശയുടെ മുമ്പാകെ നാം ആരെങ്കിലും ആ നിലയിലെ ഏതെങ്കിലും കാര്യത്തിൽ ദൈവത്തോട് തെറ്റ് ചെയ്തവരായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓ, ദൈവസന്നിധിയിൽ ചെന്ന് ഹൃദയം കൊണ്ട് ചെന്നിട്ട് അതിന് അനുതാപത്തോടെ ദൈവത്തോട് ക്ഷമ ചോദിക്കുമെങ്കിൽ എന്ത് സംഭവിക്കും? യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, നമ്മുടെ വാക്കിന്റെ ആ ഒരു എന്താ അനുതാപത്തിന്റെ വാക്കിന്റെ ചില തീഷ്ണത കൊണ്ടൊന്നുമല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അല്ലെ, നമ്മുടെ അനുതാപം അതിന്റെ ഒരു തീവ്രത നോക്കിയല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഞാനൊരു പ്രത്യേക അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കരച്ചിലിന്റെ ശക്തി നോക്കിയല്ല, ആ കരച്ചിലല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ കരച്ചിലല്ല, ഓ, നമ്മുടെ മനോഭാവത്തിലെ ആ നിലയിലുള്ള ഒരു നുറുക്കമല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്. മറിച്ച് ആ ഏറ്റുപറച്ചിലോടെ, ആ അനുതാപത്തോടെ, ഓ, ദൈവസന്നിധിയിൽ ആ നിലവിളിയോടെ നമ്മൾ ചെല്ലുമ്പം യേശുവിന്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് പലർക്കും ഒരു തൃപ്തി പലപ്പോഴും വരാത്തത്. ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ക്ഷമ പറഞ്ഞതിന് ശേഷവും പല സഹോദരിമാരുടെയും ചിന്ത, ഞാന് അത് ക്ഷമ പറഞ്ഞെങ്കിലും ഞാനൊരു 3 ദിവസം ഉപവാസം എടുത്ത് അതിനെക്കുറിച്ച് പിന്നെയും കുറച്ചുകൂടെ കരഞ്ഞ്, കുറച്ചുകൂടെ നിലവിളിച്ച്, കുറച്ചുകൂടെ ദണ്ണിച്ച് ഇനി ശേഷമേ കർത്താവ് എന്നെ ശുദ്ധീകരിക്കൂ എന്നൊക്കെ ഒരു അബോധപൂർവമായ ഒരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. ഇത് നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്തീയതയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു കാര്യമാണ്. ഇവിടെ കോട്ടയത്ത് മിണ്ടാമഠം എന്ന് പറഞ്ഞൊരു മഠമുണ്ട്, എന്ന് വെച്ചാൽ കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അമ്മമാരൊക്കെ എന്താ അവരൊരു വ്രതമായിട്ട് എടുക്കുക, മിണ്ടിയാ തീർന്നു. എന്തിനാ അവർ അവരെ തന്നെ ആ നിലയിൽ ദണ്ണിപ്പിക്കുന്നത്? മിണ്ടാതെ മിണ്ടാമഠം, അങ്ങനെയാണ് നാട്ടുകാർ അതിനെ പേരിട്ടേക്കുന്നത്. ഈ നിലയില് അവരെ തന്നെ അത് ദണ്ണിപ്പിക്കുന്നത് എന്തിനാ? അവരവരെ തന്നെ ഒത്തിരി ദണ്ണിപ്പിച്ചാൽ ദൈവത്തിന് കരുണ തോന്നി അവരെ കൂടുതൽ ശുദ്ധീകരിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക് ആ നിലയില്, ഈ നിലയിലൊക്കെ ഉള്ള ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു. ചില മഠങ്ങളില് തങ്ങൾ ചെയ്ത തെറ്റിനായിട്ട് അവര് തന്നെ ചമ്മട്ടി കൊണ്ടോ ചാട്ടവാറുകൊണ്ടോ സ്വയം അടിക്കുന്ന രീതികളുണ്ട്. അങ്ങനെ അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മാത്രം അത് കഴുകപ്പെട്ടാൽ അവർക്കൊരു പൂർണ്ണ തൃപ്തിയില്ല. അവർക്ക് കാണാവുന്ന ചില കാര്യങ്ങളാൽ അവരെ തന്നെ ദണ്ഡിപ്പിച്ചാലേ എന്തുള്ളൂ, ഒരു തൃപ്തി വരികയുള്ളൂ. സഹോദര സഹോദരി, സുവിശേഷമീത സഭയിലാണ് നീ ഇരിക്കുന്നത്. നീ ഈ പറഞ്ഞ അമ്മമാരുടെ കൂട്ട കന്യാസ്ത്രീമാരെ പോലെ ആ മനോഭാവത്തിലാണോ? അതിന്റെ ആവശ്യമില്ല. നീ നിന്നെ തന്നെ ആ നിലയിൽ ദണ്ണിപ്പിച്ച് ഒരു തൃപ്തി കൈവരുത്താനായിട്ട് ഇരിക്കല്ലേ. ഞാനിത് പറയുന്നത് പൂർണ്ണമായ നിലയിൽ ഒരു അനുതാപം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അനുതാപങ്ങൾ പൂർണ്ണമായ നിലയിൽ തന്നെ ആകണം. പക്ഷേ അനുതാപത്തിന് ശേഷം ഒരു 3 ദിവസം നീ നിന്നെ തന്നെ ദണ്ണിപ്പിച്ചതിന് ശേഷമേ നിനക്ക് മനസ്സിലൊരു തൃപ്തി വരൂ എന്നുണ്ടെങ്കിൽ നീ ദൈവവചനത്തെ വിശ്വസിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ദൈവവചനം വളരെ വ്യക്തമാണ്. എന്താ ഈ അനുതാപത്തോടെ ഈ കാര്യത്തിൽ? ഇവിടെ ഇതാ പൗലോസ് ആ കാര്യത്തില് ദൈവത്തോട് ചെയ്ത കാര്യത്തിന് ദൈവത്തോടെ മുമ്പാകെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനോട് ചെയ്ത ഒരു കാര്യത്തിന് മനുഷ്യനോട് ക്ഷമ പറഞ്ഞതിന് ശേഷം അടുത്ത അധ്യായത്തിൽ വന്നപ്പം വീണ്ടും പറയുക, ഞാൻ ഇന്നേ വരെ ദൈവത്തോടും മനുഷ്യരോടും ഒരു തെറ്റും ചെയ്യാതെ കുറ്റമറ്റ മനസ്സാക്ഷി നിൽക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ദൈവവചനം തരുന്ന ഉറപ്പിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, ഈ കാര്യം നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നിങ്ങളെ കഴുകുന്നത്. ഈ പ്രൊട്ടസ്റ്റന്റ് ആ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ദൈവം ഉപയോഗിച്ച മാർട്ടിൻ ലൂഥർ എന്ന് പറയുന്ന ദൈവഭക്തനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു റോമൻ കത്തോലിക്ക ദേവാലയത്തിന്റെ പല പടികളുണ്ട്. അദ്ദേഹം തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ആ പടികളിലെല്ലാം മുട്ടുകാലെ കയറി 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 17-18 പടികൾ ഇങ്ങനെ കയറി കയറി പോയപ്പം ദൈവം അദ്ദേഹത്തിന് ഒരു ബോധ്യം കൊടുത്തു, നീ എന്തിനാ ഇങ്ങനെ നിന്നെ തന്നെ ദണ്ഡിപ്പിക്കുന്നത്? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് റോമലേഖനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലേ? വിശ്വാസത്താൽ നിനക്ക് രക്ഷ കരകതമാക്കാമല്ലോ, പിന്നെ നീ എന്തിനായി ഇങ്ങനെ ഒത്തിരി പ്രവൃത്തി ചെയ്യുന്നത് എന്നൊരു ചോദ്യത്തെ തുടർന്നാണ് തന്റെ മനസ്സിലൊരു ബോധ്യമുണ്ടാകി താന് പിന്നീട് ആ നിലയില് ദൈവീക സത്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട് ആ നിലയിൽ താൻ ഉപയോഗിക്കപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെല്ലാം പരിഹരിക്കുന്നതാണ്. നാം ദൈവത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ക്ഷമ പറയുക. മനുഷ്യരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മനുഷ്യരോട് ക്ഷമ പറഞ്ഞതിന് ശേഷം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്നാൽ പാപത്തിന് മാത്രം ഉള്ള ഒരു ശുദ്ധീകരണമല്ല യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നടക്കുന്നത്. നാം വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതിലേക്ക് വരുമ്പോൾ അവിടെ മനസാക്ഷിയെ പാപത്തിൽ നിന്നുള്ള ഒരു കഴുകലിനപ്പുറത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ കാണുന്നു, രണ്ടാമതൊരു കാര്യം കൂടെ കാണും. അവിടെ എന്താ നമുക്ക് കാണുന്നത്? നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നോക്കുക, അപ്പൊ നമ്മുടെ മനസാക്ഷി ദൈവസന്നിധിയിൽ മലിനപ്പെട്ടു പോകാനായിട്ട് 2 സാധ്യതകളാണ് കാണുന്നത്. 1, പാപം, തെറ്റ്. 2-ാമത്തേതോ നിർജീവ പ്രവൃത്തികളും നമ്മുടെ മനസാക്ഷിയിൽ ഒരു ഡൾനെസ് കൊണ്ടുവരുന്നുണ്ട്. എന്തായി നിർജീവ പ്രവൃത്തി? നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്, ഏറ്റവും ആത്മീയ കാര്യമാണ്. പക്ഷേ ഉള്ളിൽ ഒരു തെറ്റായ മനോഭാവത്തോട് അത് ചെയ്താൽ അതെന്താണ്? അതൊരു നിർജീവ പ്രവൃത്തിയാണ്. കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ പറയുന്നല്ലോ, അതെങ്ങനെ വേണം? സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷമില്ലാതെ ഒരു നല്ല കാര്യം ചെയ്താൽ കൊടുത്താൽ അതും എന്താണ്? ഒരു നിർജീവ പ്രവൃത്തിയാണ്. അപ്പൊ നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിർജീവ പ്രവൃത്തി എന്ന് വെച്ചാൽ വളരെ ആത്മീയമായ നല്ല ഒരു കാര്യം തന്നെയാണ്. നല്ല കാര്യം തെറ്റായ മനോഭാവത്തോടെ. ആ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ മാത്രം അത് ചെയ്യാതിരുന്നാൽ ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അതിൽ ഇടപെടാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ, പ്രവൃത്തി ചെയ്തത് നല്ലതാണ്, പക്ഷെ മനോഭാവം തെറ്റിപ്പോയി. നീ ആ ചെയ്ത പ്രവൃത്തിയെ ദൈവവചനം എന്തായിട്ടാ കാണുന്നത്? ഡെഡ് വർക്ക്, നിർജീവ പ്രവൃത്തി എന്നുള്ള നിലയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചെയ്യേണ്ട ഒരു കാര്യം, അത് സന്തോഷത്തോടെ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് പകരം ഉള്ളിൽ സന്തോഷമില്ല. ആ ദൈവസന്നിധിയിൽ ആ നിലയിലുള്ള ഒരു സന്തോഷം കൂടാതെ, ഒരു ഉള്ളിൽ അങ്ങനെ അങ്ങനെ ആ സന്തോഷമില്ലാതെ അങ്ങനെ ചെയ്യണമല്ലോ എന്നുള്ള നിലയിൽ ഒരു ഭാരപ്പെട്ട് അത് ചെയ്യുമ്പോൾ അത് പലപ്പോഴും എന്തായിത്തീരും? ഒരു നിർജീവ പ്രവൃത്തിയായിത്തീരും, ഒരു ഡെഡ് വർക്കായിത്തീരും. യേശുക്രിസ്തുവിന്റെ രക്തം എന്ത് ചെയ്യും? യേശുക്രിസ്തുവിന്റെ രക്തം മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെയും പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കർത്താവായ യേശുക്രിസ്തു ക്രൂശില് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, അതിനെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ ഓ മറ്റ് ചില എപ്പിസ്കോപ്പൽ സഭകളിൽ ഉള്ളതുപോലെ ഇത് അക്ഷരാർത്ഥത്തിൽ ഈ വീഞ്ഞ് യേശുവിന്റെ രക്തമായി ഒന്നും മാറുകയില്ല. നമ്മളത് ആ വീഞ്ഞിൽ നിന്ന് കുടിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ രക്തം നമ്മളെ കഴുകി അങ്ങ് ശുദ്ധീകരിച്ച് നമ്മുടെ മനസാക്ഷിയെ നിർമ്മലമാക്കുകയോ ഒന്നുമില്ല. മറിച്ച് എന്താ ഉള്ളത്? മറിച്ച് നമ്മള് ദൈവസന്നിധിയിൽ ചെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമ്മള് ഓ ദൈവസന്നിധി അനുതാപത്തോടെ ചെല്ലുമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്തോടെ ചെല്ലുമെങ്കിൽ, ആ രക്തം നമ്മളെ കഴുകി ശുദ്ധീകരിക്കും. അപ്പോ പിന്നെ നമ്മൾ ഈ കർത്തൃമേശയിലെ ഇതിലെ പങ്കാളികളാകുമ്പോൾ എന്താണ് നടക്കുന്നത്? അതിനെക്കുറിച്ചൊരു ആ രക്തത്തെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് ഈ നിലയിൽ നമുക്കൊരു രക്ഷണ്യ പ്രവൃത്തി ചെയ്തല്ലോ എന്നതിനെ നന്ദിയോടെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് വേറെ ഒരു വസ്തുമാറ്റം സംഭവിച്ച് യേശുവിന്റെ രക്തമായിട്ട് മാറി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അനുതാപമില്ലാത്തടത്തെല്ലാം നമുക്ക് നമ്മളുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമല്ല അത് ചെയ്യുന്നത്. മറിച്ച് ഇതൊന്നും ഇതിലൊന്നും ഭാഗമാക്കാകാതെ തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് കഴുകൽ പ്രാപിപ്പാനായിട്ട് കഴിയും. എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? നാം അതാണ് വായിച്ചത്, യേശുവിന്റെ രക്തം അതവിടെ ഉണ്ട്, അതവിടെ ഉണ്ട്. പഴയ ഉടമ്പടിയിലെ ആരാധകനല്ല ഞാനും നീ, പുതിയ ഉടമ്പടിയിലെ ആരാധകരാണ് നമ്മൾ. യേശുവിന്റെ രക്തം, യേശു ഒരിക്കലായി കഴിഞ്ഞ യാഗത്താൽ ആ രക്തം അവിടെ ഉണ്ട്, ദൈവസന്നിധിയിലുണ്ട്. അതിനാലുള്ള കഴികൾ പ്രാപിച്ച് മനസാക്ഷിയിൽ ഒരു പൂർണ്ണത കൈവരിക്കാനായിട്ട് നമുക്ക് കഴിയും. തെറ്റിൽ നിന്ന് നമുക്ക് ആ നിലയിലെ പൂർണ്ണത കൈവരിക്കാനായിട്ട് കഴിയും. യേശുവിന്റെ രക്തത്താൽ കഴികൾ നേടി. അതുപോലെ തന്നെ നിർജീവ പ്രവൃത്തികൾ, നാം എത്ര നിർജീവ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ കുഞ്ഞുങ്ങളോട് പാട്ടുപാടിയില്ലേ ഇവരെ നിങ്ങളെ സ്റ്റേജ് കയറ്റി നിർത്തുമെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലെ കുഞ്ഞുങ്ങളെ നിങ്ങളൊരു സന്തോഷമില്ലാതെ ഓ ഈ സഹോ ഈ അങ്കിളിനെ കൊണ്ട് തോറ്റു ആ നിലയിൽ ഒരു സന്തോഷമില്ലാതെ ചെയ്താൽ അതെന്തായിപ്പോയി? അതൊരു നിർജീവ പ്രവൃത്തിയായി പോയി. നല്ല കാര്യമല്ലേ പാട്ട് പാടുന്നത്? നല്ല കാര്യമാണ്, കൈയടിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ആ നല്ല കാര്യം തന്നെ ഒരു റോങ് മോട്ടീവോടെ സന്തോഷമില്ലാതെ ചെയ്താൽ അതൊരു ഡെഡ് വർക്കായി തീർന്നു, നിർജീവ പ്രവൃത്തിയായി തീർന്നു. അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്തുണ്ട്? യേശുവിന്റെ രക്തം നിർജീവ പ്രവൃത്തികളെയും മാറ്റി പോക്കി മനസാക്ഷി എത്ര ശുദ്ധീകരിക്കും. അങ്ങനെയാണ് നമ്മൾ വായിച്ചത് എബ്രായർ ലേഖനം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിന്റെ രക്തം. ഓ യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പലപ്പോഴും നമുക്ക് പാപം മൂലവും നിർജീവ പ്രവൃത്തികൾ മൂലവും നമ്മുടെ മനസാക്ഷിയിൽ എന്തോ ഒരു കളങ്കം സംഭവിച്ചതുപോലെ നമുക്ക് തോന്നും. പ്രിയമുള്ളവരെ, ഇന്ന് നാം ആയിരിക്കുമ്പോൾ ആ നിലയിലൊരു തോന്നലിൽ ഒരു മലിനപ്പെട്ട മനസാക്ഷിയോടെ നമുക്കിരിക്കേണ്ടതായിട്ടില്ല. ദൈവവചനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ നിലയിലുള്ള ശക്തിയെക്കുറിച്ച്, സൗഖ്യദായക ശക്തിയെക്കുറിച്ച് പറയുന്നു. നിന്റെ മനസാക്ഷി ഒരു നിർജീവ പ്രവൃത്തി മൂലം മലിനപ്പെട്ടിരിക്കുകയാണോ? യേശുവിന്റെ രക്തം ഓ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നിന്റെ മനസാക്ഷി ദൈവത്തോട് ചെയ്ത ഒരു പാപത്തെക്കുറിച്ച് ഓ ആ നിലയിൽ മലിനപ്പെട്ടിരിക്കുകയാണോ? ദൈവസന്നിധിയിൽ ചെല്ലുക, ഏറ്റുപറയുക, ദൈവത്തോട് അപേക്ഷിക്കുക, കർത്താവേ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറയുക. കർത്താവിന്റെ രക്തം നിന്നെ കഴുകും. ഓ നീ ഇവിടെ കർത്തൃമേശയ്ക്ക് മുമ്പാകെ ഇരിക്കുമ്പോ നീ ആരോടെങ്കിലും ചെയ്ത ഒരു തെറ്റിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തിയാൽ നീ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയുക, കർത്താവേ ഇനി ലഭിക്കുന്ന ആദ്യ ദിവസം ആദ്യ അവസരത്തിൽ ഞാൻ ആ സഹോദരനോട് സഹോദരിയോട് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ആ കാര്യം വിട്ടുകളഞ്ഞ് ഓ ദൈവസന്നിധിയിൽ ദൈവത്തോടും ക്ഷമ ചോദിച്ച് നിനക്ക് നീ പങ്കാളിയാകാം. പിന്നീട് കിട്ടുന്ന ആദ്യ അവസരത്തിൽ ആ കാര്യത്തിൽ ആ ആളിനോട്, തെറ്റ് ചെയ്ത ആളിനോട് ആ നിലയിൽ നിരപ്പ് പ്രാപിക്കുകയും ചെയ്യണം. നോക്കുക, ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവരോടുള്ള തെറ്റിന് അവരോടും ദൈവത്തോടും ക്ഷമ ചോദിച്ച് അത് നിരപ്പ് പ്രാപിച്ച് മനസാക്ഷി കർത്താവിന്റെ രക്തത്താല് കഴുകപ്പെട്ട് ഒരു പൂർണ്ണതയോടെ നിൽക്കാനായിട്ട് കഴിയും. നിർജീവ പ്രവൃത്തികളിൽ നിന്നും ആ നിലയിൽ ഒരു പൂർണ്ണതയിൽ നിൽക്കാനായിട്ട് കഴിയും. ഇത് രണ്ടും പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഓ ഒരു എനിക്ക് എന്ന് മാപ്പ് പറയാൻ കഴിയുന്നതിന് മുമ്പ് ആ ആൾ അങ്ങ് മരിച്ചുപോയല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോ അയാള് സ്ഥലത്തില്ല, ഇങ്ങനൊക്കെയുള്ള കാര്യത്തിന് എന്താ ചെയ്യാൻ നോക്കുന്നത്? നാഗൽ സാഹിബ് നമ്മൾ പല പാട്ടുകൾ പാടാറുണ്ടല്ലോ. നമ്മൾ പാടുന്ന പല പാട്ടുകൾ കൊണ്ട് നമുക്ക് വളരെ പരിചിതനായ ഒരാളാണ് നാഗൽ സാഹിബ്. ഇവിടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തില് കേരളക്കരയിൽ വന്ന് സുവിശേഷം അറിയിക്കുകയും വളരെ മനോഹരമായ ചില പാട്ടുകൾ എഴുതുകയും ചെയ്ത ആളാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് സമയമാജത്തിൽ വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. നമുക്ക് ഇവിടെയുള്ളവർക്ക് വളരെ സന്തോഷം കൂടെ കൂടെ പാടുന്ന രണ്ട് പാട്ടുകളെങ്കിലും അദ്ദേഹത്തിന് ഇന്ന് ഞാൻ നമ്മൾ അദ്ദേഹത്തിന്റെ ആ വരികളിലൂടെ പോകുമ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ അസംബ്ലിയിലെ ആളാണോ എന്ന് തോന്നത്തക്കവണ്ണം ഉള്ള യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ചുള്ള പാട്ടാണ്. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം എന്ന് പറയുന്ന ആ പാട്ട്, അതിനെ ഓരോ സ്റ്റാൻസിയും നോക്ക് എത്ര മനോഹരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതിനെ കുറിച്ച് വലിയ ഉൾക്കാഴ്ച ലഭിച്ച ഒരു ദൈവദാസനായിരുന്നു. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്ക് എത്ര സുന്ദരം എന്നുള്ള ആ പാട്ട്. അതുപോലെ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുക, യേശുവെ പോലെ ആകുക. നോക്കുക, ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്, പക്ഷേ നമ്മൾ ഇന്ന് ഈ പറയുന്ന ആ സത്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ പാട്ടുകളൊക്കെ ഇനി അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കണ്ണൂരാണ്. കണ്ണൂരിൽ ആ നിലയിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു ദിവസം അദ്ദേഹം തന്നെ മിഷണറി ആ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം വിട്ടുകളയാനായിട്ട് തീരുമാനിച്ച് അവിടെ നിന്ന് അവരുടെ ഒരു സഹായവും വേണ്ട, സ്വന്തമായിട്ട് ദൈവം തരുന്നതിനെ മാത്രം ആശ്രയിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്താൽ മതി എന്ന ബോധ്യത്തോടെ അദ്ദേഹം ബാസൽ മിഷനാണെന്ന് തോന്നുന്നു അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഒരു കാളവണ്ടിയിൽ ഇറങ്ങി പുറപ്പെട്ടു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അവരിന്റെ കാളവണ്ടി എവിടെ വന്ന് നിന്നു? കാളവണ്ടി കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിന്നു. നിന്നപ്പം ഒരു സാഹിബും അദ്ദേഹത്തിന്റെ ഒരു കാളവണ്ടിക്കാരനും കൂടെ ഇറങ്ങി നിൽക്കുന്ന കണ്ട് അവിടെ ഇട്ടൂപ്പെന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് ആരെങ്കിലും വരും എന്ന് വിചാരിച്ച് അവർക്ക് താമസിക്കാനായിട്ട് ഒരു വീട് ഒരുക്കി കാത്തു നിൽക്കുമ്പോഴാണ് കാളവണ്ടി വന്ന് നിൽക്കുന്നത്. അദ്ദേഹം ഈ ത്വരയെ അതിലേക്ക് ക്ഷണിച്ചു. അവിടെ അദ്ദേഹം കുന്നംകുളത്ത് പ്രവർത്തനങ്ങൾ നടന്നു. കുന്നംകുളത്ത് നിന്ന് അതിനുശേഷം പരവൂർ, ആലുവായ്ക്കടുത്ത പരവൂരിലാണ് അദ്ദേഹം പിന്നെയും തന്റെ കൂടാരം മാറ്റിയടിച്ചത്. അവിടെ നിന്ന് എറണാകുളത്ത് വന്നു, അവിടെ നിന്ന് തൃശ്ശൂർ വന്നു. ഇവിടെ എല്ലാം താമസിച്ച് കടന്നുപോയ ആ ദൈവമനുഷ്യൻ, ഞാൻ പറയാൻ വന്നത് അദ്ദേഹം പരവൂരിൽ താമസിക്കുന്ന കാലത്തുണ്ടായ ഒരു സംഭവത്തെ കുറിച്ചാണ്. അവിടെ പല കാര്യങ്ങളുടെയും ഒരു പയനിയർ ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയാം. ഇന്ന് ഈ കാണുന്ന ജയിൽ ഇവാഞ്ചലിസം, ജയിലുകളിൽ പോയി സുവിശേഷം പറയുന്നതും സത്യത്തിന് കേരളക്കരയിൽ ആരംഭിച്ചത് നാഗൽ സാഹിബാണ്. അദ്ദേഹം പരവൂരിലായിരിക്കുന്ന കാലത്ത് അവിടെ അടുത്ത് അന്നത്തെ ഒരു ജയിലിൽ പോയി സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ചപ്പോ രണ്ട് കൊലപ്പുള്ളികളെ രക്ഷിക്കപ്പെട്ടാലും സർക്കാരിന്റെ നിയമത്തിന് മാറ്റമൊന്നുമില്ല. ഇവരെ രണ്ടുപേരെയും തൂക്കിക്കൊല്ലാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അവര് ഈ ദൈവവചനം വിശ്വസിച്ചു, കർത്താവിന്റെ രക്തത്താല് കഴുകൽ നേടി, അവര് ദൈവസന്നിധിയിൽ നിൽക്കുക. അവസാനം അതിൽ ഒരാളെ തൂക്കിക്കൊല്ലുന്ന ദിവസം വന്നു. നാഗൽ സാഹിബ് എന്ത് ചെയ്തു? നാഗൽ സാഹിബ് ആ ദിവസം ജയിലിൽ ചെന്ന് ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോടൊപ്പം കൊലമരത്തിന്റെ അടുത്ത് ചെന്നു. ഈ വിലം കെട്ട ആ തൂക്കിക്കൊല്ലപ്പെടുന്ന ആ കൊലപാതകന്റെ കയ്യെ പിടിച്ചുകൊണ്ട് നാഗസായി കൂടെ എവിടെ വരെ ചെന്നു? ആ കൊലമരത്തിന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹം ആ പൊക്കത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ ഇദ്ദേഹത്തോടൊപ്പം കയറി നിന്നു. കയറി നിന്നിട്ട് അവിടെ നിന്നൊരു പാട്ട് പാടി, പാവക്കാടം നീക്കുവാ യേശുവിന്റെ രക്തം മാത്രം. നമ്മുടെ പാട്ടുപുസ്തകത്തില് ആ പാട്ടുണ്ട്, പാവക്കടം നീക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. ആ പാട്ട് അദ്ദേഹം പാടിയപ്പോ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇവിടെ ഒരു പക്ഷേ ഈ കൊലപാതകൻ, അവൻ ഇനിയും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് കഴിയുകയില്ല. അവൻ രക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. പക്ഷെ അവൻ ചെയ്ത തെറ്റെന്താണ്? മറ്റൊരാളുടെ ജീവൻ അപഹരിച്ചു. ആ ജീവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ ജീവൻ തിരിച്ചു കൊടുക്കാനായിട്ട് ഒക്കുമോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, മനുഷ്യനോട് തെറ്റ് ചെയ്താൽ മനുഷ്യനോട് ക്ഷമ ചോദിക്കാൻ കഴിയും, മനുഷ്യനിൽ നിന്ന് ഒരു കാര്യം അപഹരിച്ചാൽ അത് മടക്കി കൊടുത്ത് നിരപ്പ് പ്രാപിക്കാൻ കഴിയും. പക്ഷെ ഇവൻ എന്താ ചെയ്തത്? ഇവന് ഒരാളുടെ ജീവൻ അപഹരിക്കുകയാണ് ചെയ്തത്, ഒരാളെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. രക്ഷിക്കപ്പെട്ടു ഇനിയാ, പക്ഷെ ആ കാര്യം സെറ്റിൽ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനി സെറ്റിൽ ചെയ്യാൻ ഒക്കുകയില്ല. അതൊരു കടമായിട്ട് കിടക്കുക, പാപ കടമായിട്ട് കിടക്കുക. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരാളുടെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹം തന്റെ പിതാവിനോട് വളരെ മോശമായിട്ട് പെരുമാറി. പിതാവിനോട് മോശമായിട്ട് പെരുമാറി, പിതാവ് മരിച്ച് അദ്ദേഹത്തെ കല്ലറയിൽ അടക്കി. കുറേ നാളിന് ശേഷമാണ് ഈ മകന് താൻ പിതാവിനോട് മോശമായിട്ടാണല്ലോ പെരുമാറിയത് എന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടായത്. എങ്ങനെ ആ ബോധ്യം കിട്ടിയത്? ഇദ്ദേഹത്തിന്റെ സ്വന്തം മകൻ ഇദ്ദേഹത്തോട് വളരെ മോശമായിട്ട് പെരുമാറുകയും അദ്ദേഹത്തിന്റെ നേരെ കൈ ഉയർത്തുകയും ചെയ്തപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇതിന് കാരണം ഞാൻ പണ്ട് എന്റെ പിതാവിന്റെ നേരെ കൈ ഉയർത്തുകയും പിതാവിന് കൈവെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേരം ഒരു കുറ്റബോധം ഉണ്ടായി. പക്ഷെ കുറ്റബോധം ഉണ്ടായപ്പം ഈ പിതാവിനോട് ചെന്ന് ക്ഷമ ചോദിക്കാമെന്ന് വെച്ചാൽ പിതാവ് എന്ത് ചെയ്തു? പിതാവ് മരിച്ച കല്ലറയില്ല, ഇനി എന്നാ ചെയ്യുന്നത്? ഒന്നും ചെയ്യാനായിട്ട് അദ്ദേഹം നോക്കിയിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം വിചാരിച്ചു, എന്നാ പിതാവിന്റെ കല്ലറയിൽ പോയി ഇരുന്ന് കുറച്ചുനേരം കരയാം എന്ന് പറഞ്ഞ് ഒരു തൂമ്പായും എടുത്തുകൊണ്ട് പോയി. പിതാവിന്റെ കല്ലറ അവിടെ എല്ലാം കാടും പടലും ഒക്കെ മൂടിക്കിടക്കുന്നതെല്ലാം വൃത്തിയാക്കി ആ കല്ലറയിൽ ഇരുന്ന് കുറെ നേരം കരഞ്ഞേച്ച് പോന്നു. അദ്ദേഹം പിന്നീട് ഒരാളോട് പറഞ്ഞത് ഞാൻ പറയുകയുണ്ടായല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞു, അല്ലാതെ എനിക്ക് എന്നാ ചെയ്യാൻ ഒക്കും, ഞാൻ എന്റെ പിതാവിനെ ഉപദ്രവിച്ചവനാണ്. ഇപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ച് ബോധ്യമുണ്ടായത്. ഇതിപ്പം ബോധ്യമുണ്ടായി, പിതാവിന്റെ അടുത്ത് ചെന്ന് മാപ്പി ചോദിക്കാനായിട്ട് ചെന്നപ്പോ പിതാവില്ല, ഭൂമിയുടെ മുഖത്തില്ല, കല്ലറയില്ല. ഈ കടം എങ്ങനെ വീട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കൊലപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. അവന് ഒരാളുടെ ജീവൻ അപഹരിച്ചു, ഒരു സ്ത്രീയെ വിധവയാക്കി, ഒരു ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ അവരെ അനാഥരാക്കി തീർത്തു, ഒരു കുടുംബത്തെ ഇല്ലാതെയാക്കി. ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്നു. പക്ഷെ ഈ കടം എങ്ങനെ വീട്ടാനായിട്ട് ഒക്കും? എങ്ങനെ നിരപ്പ് ഭാവിക്കാനൊക്കും? പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. പ്രിയമുള്ളവരെ, ഈ നിലയില് ഇനി ഒരിക്കലും പരിഹരിക്കാനൊക്കാത്ത എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കട്ടെ, ഉണ്ടായാൽ പോലും ആ പാപക്കടത്തെ കുറിച്ച് ആ നിലയിൽ ഒരു കുറ്റബോധം, എപ്പോഴും നിരന്തരം ഒരു അലട്ടൽ മനസാക്ഷിയിൽ അനുഭവിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ രക്തം എന്താണ്? പാപത്തിന്റെ കടമാണ്. ഇത് കടമാണ്, ഇത് തീർക്കാനൊക്കെയില്ല. പക്ഷെ ഈ പാപക്കടം തീർക്കുവാനും യേശുവിന്റെ രക്തം മാത്രം. ഓ, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. നാഗസായിപ്പ് അവിടെ നിന്ന് അത് പാടി, പാപക്കടം തീർക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. ആളുകളെല്ലാം ഈ ആളിനെ തൂക്കിക്കൊല്ലുന്നത് കാണാനായിട്ട് വന്നു കൂടിയിട്ടുണ്ട്. ഈ പാട്ട് പാടിയപ്പോ ഈ കൊലമരത്തിൽ നിൽക്കുന്ന ആളിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മനസാക്ഷിയിൽ ഒരു തൃപ്തി. ആ നിലയിൽ, ഓ, ഞാനൊരാളെ കൊന്നു, ഒരു കുടുംബത്തെ അനാഥമാക്കി, എനിക്കായിട്ട് ഇനി അതൊന്നും പരിഹരിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ പരിഹരിക്കാനൊക്കാത്തതിന്റെ ഈ കടം യേശുവിന്റെ രക്തത്താലെ വീടിയല്ലോ. അത് അയാളെ ഉത്സാഹിപ്പിച്ചു. അയാൾ അവിടെ നിന്ന് ആ പാട്ട് കഴിഞ്ഞപ്പോ ഒരു ഉച്ചത്തിൽ ഒരു സാക്ഷ്യം പ്രസ്താവിച്ചു തന്റെ തനിക്കുണ്ടായ രൂപാന്തരം, യേശുവിന്റെ രക്തത്തിന്റെ ആ നിലയിലുള്ള ശക്തി, ആ സൗഖ്യദായക ശക്തി. ഇതിനെ കുറിച്ചൊക്കെ ആ കൊലമരത്തിൽ നിന്ന്, പ്ലാറ്റ്ഫോമിൽ നിന്ന്, അതായത് തൂക്കിക്കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരാൾ നിന്ന് പ്രസംഗിക്കുക, സാക്ഷ്യം പറയുക. അത് മാത്രമോ? അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഇതാ എന്നെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് അയാൾ തന്നെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പോലെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന എന്താ? പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. നമുക്കാർക്കും ചിലപ്പോൾ അത് പറയാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടുകയില്ല. കാര്യം നമ്മളൊക്കെ അബോധാവസ്ഥയിലോ വല്ലതുമായിരിക്കും ആ മരണത്തിലേക്ക് നീങ്ങുന്നത്. ഇതാ തൂക്കിക്കൊല്ലുന്നവർക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് ആയിരുന്നു. അവർക്കറിയാം എന്താ ഇപ്പം ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കാൻ സമയമായെന്നറിയാം. ഈ സഹോദരൻ ആ നിലയിൽ താൻ സാക്ഷ്യം പറഞ്ഞു, പ്രാർത്ഥിച്ചു, താന് ദൈവസന്നിധിയില് പിതാവേ തൃക്കരങ്ങളിൽ ഞാൻ എന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്ലാറ്റ്ഫോമിന്റെ അടിത്തട്ട് നീങ്ങി അദ്ദേഹം ആ തൂക്കയറിലെ പിടഞ്ഞു മരിച്ചു. ഓ നാട് സായിപ്പിന്റെ ആ പാട്ട്, പ്രിയമുള്ളവരെ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തത്തെ കുറിച്ച് നമുക്ക് പലപ്പോഴും നമ്മളത് അങ്ങ് ടുക്കിറ്റാസ് ഗ്രാൻഡഡ് ആയിട്ട് അങ്ങ് എടുത്തു പോവുകയാണ്. അതിന്റെ ആ സാധ്യതകൾ, ഉദവികൾ, അത് തന്നിട്ടുള്ള നമ്മുടെ മുൻപിൽ വെക്കുന്ന ആ നിലയുള്ള ആ പോസിബിലിറ്റീസ്, ഇതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കാണാറില്ല. ഇനി ഒരിക്കലും പരിഹരിക്കാനൊക്കെയില്ല. ആ നിലയിൽ ഒരു പ്രശ്നമുണ്ടോ നിനക്ക്? അല്ലെങ്കിൽ ഒരു സഹോദരനോട് നീ ഒരു തെറ്റ് ചെയ്തു, നീ ക്ഷമ ചോദിച്ചു, പക്ഷെ അദ്ദേഹം ആ ക്ഷമ ഉൾക്കൊള്ളുന്നില്ല, അദ്ദേഹം അങ്ങോട്ട് ക്ഷമിക്കുന്നില്ല, ആ കടം നിനക്ക് അങ്ങോട്ട് ഇളച്ചു തരുന്നില്ല, നിന്നെ കാണുമ്പോ പിന്നെയും മുഖം വീർപ്പിച്ച് നിൽക്കുക, നിനക്കെന്ത് ചെയ്യാനൊക്കും. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് സഹോദരൻ ക്ഷമിക്കണം, എന്തിനാ എന്നോട് അങ്ങനെ പിന്നെ വന്ന് ക്ഷമ ചോദിച്ചത്? അത് തന്നെ ഒരു പ്രശ്നമായി. പിന്നെ നമുക്കത് പരിഹരിക്കാനൊക്കാതെ വണ്ണം പിന്നെയും അങ്ങനെ നിൽക്കുന്നു. എന്താ നമുക്ക് ചെയ്യാനൊക്കുന്നത്? നമ്മൾ തെറ്റ് ചെയ്തു, നമ്മൾ ദൈവസ്ഥാനത്തിലെ ക്ഷമ പറഞ്ഞു, അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു, പക്ഷെ എന്നിട്ടും വീട്ടപ്പെടാത്ത ഒരു കടം പോലെ അതവിടെ നിൽക്കുക ചെയ്യുന്നു. എന്ത് ചെയ്യാൻ കഴിയും? പാപക്കടം വീട്ടുവാൻ യേശുവിന്റെ രക്തം മാത്രം, യേശുവിന്റെ രക്തത്തിൽ ശരണപ്പെടുക. കാര്യങ്ങൾ കർത്താവ് ഓ ആളുകൾക്ക് വ്യക്തത കൊടുത്തുകൊള്ളും, അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്ത ആള് മരിച്ചുപോയി, ഭൂമിയുടെ മുഖത്തില്ല, പാപക്കടം വീട്ടുവാൻ യേശുവിന്റെ രക്തം മാത്രം. പ്രിയമുള്ളവരെ, ആ രക്തത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് ഓ നമ്മുടെ മുമ്പില് ഈ നമ്മൾ ഇതിലെ കൈനീട്ടുമ്പോ ഓ ഇതിലെ പങ്കാളികളാകുമ്പോ അതിനെക്കുറിച്ചുള്ള ഒരു സ്മരണയാണ് നമ്മളെ ഇന്ന് വീണ്ടും ആ ഉണർത്തുന്നത്. നമുക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലാണ്, ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലാണ് കഴിയുക? പഴയ ഉടമ്പടിയില് പൂർണ്ണമായ ഒരു തൃപ്തി വരാത്ത ആ നിലയിലുള്ള യാഗങ്ങൾ, പിന്നെയും രക്തച്ചൊരിച്ചിൽ. പക്ഷെ ഇവിടെ ഇതാ പുതിയ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് യേശു ക്രിസ്തു അത് ചെയ്തു തീർത്തു. നമുക്കൊരു മനുഷ്യനോടും ആ നിലയിൽ ഒരു മനസാക്ഷിയിൽ ഒരു കളങ്കമില്ലാതാണ്, ദൈവവും ഭാഗ്യം ഒരു കളങ്കമില്ലാതാണ്. പാപത്തെക്കുറിച്ചും നിർജീവ പ്രവൃത്തികളെക്കുറിച്ചും ആ നിലയിൽ ഓ മനസാക്ഷി മലിനപ്പെടാതെ യേശുവിന്റെ രക്തത്താലെ കഴുകപ്പെട്ട് നിൽക്കാനായിട്ട് കഴിയും. ഓ വീട്ടപ്പെടാത്ത കടങ്ങളുണ്ടെങ്കിൽ അതും യേശുവിന്റെ രക്തം വീട്ടും. നമുക്ക് യേശുവിന്റെ രക്തത്തിൽ ശരണപ്പെടാം. നമുക്ക് കർത്താവ് ചെയ്തിട്ടുള്ള ആ ഉദവികളെ കാണാം. കർത്താവ് നമ്മുടെ മുമ്പിൽ തന്റെ ഏകയാഗത്താൽ കർത്താവ് തീർപ്പ് വരുത്തിയ കാര്യങ്ങളെ നമുക്ക് കാണാം. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാം, അതിനെ ഓർക്കാം. ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ടിരിക്കാം. ആ ഒരു മനോഭാവത്തോടെ, ആ ഒരു ഓർമ്മയോടെ, ആ ഒരു നന്ദിയോടെ ഓ നമുക്ക് ഇത് പങ്കാളികളാകാം. ദൈവം നമ്മെ സഹായിക്കുമാറ്.